2020 ഒക്ടോബർ 2 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 2 പേജിൽ നിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഗുരുദർശനത്തിന്റെ തീർത്ഥാടന കേന്ദ്രമാകണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ ലേഖനത്തിൽ നിന്ന്. സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്നവരുടെ താൽപര്യക്കുറവാണ് ഗുരുദേവന്റെ പേരിൽ ആരംഭിച്ച ചെയറുകളുടെ പ്രവർത്തനം താളം തെറ്റാൻ കാരണം. ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ അവസ്ഥ അങ്ങനെയാകരുത്. ഗുരുവിനെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ളവർ തന്നെ സർവകലാശാലയുടെ അമരത്തെത്തണം. ഇവർ ഗുരുവിനെ അദരപൂജ ചെയ്യുന്നവരാകരുത്, ഹൃദയപൂജ ചെയ്യുന്നവർ തന്നെയാകണം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സംസ്ഥാനത്ത് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. പുതിയ സർവകലാശാലയ്ക്ക് ഗുരുദേവന്റെ പേരിട്ട LDF സർക്കാരിന്റെ തീരുമാനം ചരിത്രത്തോടുള്ള നീതി പുലർത്തലാണ്. പക്ഷേ ഗുരുദേവൻ സർവകലാശാലയുടെ പേരിൽ മാത്രം ഒതുങ്ങരുത്. ഒരു കാലത്ത് ഭ്രാന്താലയമായിരുന്ന കേരളം ഇന്നു കാണുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ മാറിയെന്നുള്ള ഓർമ്മപ്പെടുത്തൽ സർവകലാശാലയിൽ നിന്നുണ്ടാകണം. ഗുരുദർശനത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും കേന്ദ്രമായി സർവകലാശാല മാറണം. അല്ലാതെ കവാടത്തിൽ ഗുരുദേവന്റെ പേരെഴുതി വെച്ചാൽ അത് സമുദായത്തെയും സമൂഹത്തെയും കബളിപ്പിക്കുന്നതിന് തുല്യമാകും. സംസ്ഥാനത്തെ പല സർവകലാശാലകളിലും ഗുരുദേവന്റെ പേരിലുള്ള ചെയറുകളുണ്ട്. പക്ഷേ അവയെല്ലാം ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗുരുദേവ ദർശനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം ഔദ്യോഗികമായി നടക്കുന്നില്ല. ഗുരുദേവന്റെ പേരിലുള്ള സ്ഥാപനങ്ങൾ മാത്രമല്ല കാലം ആവശ്യപ്പെടുന്നത്, ഗുരുദേവ ദർശനത്തിന്റെ പഠനവും പ്രചാരണവുമാണ്. അറിയുംതോറും അറിയാൻ ഏറെയായി ബാക്കി നിൽക്കുന്ന ആഴിയാണ് ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ പുതിയ സർവകലാശാലയിൽ ഗുരുദേവ ദർശനം പാഠ്യവിഷയമാക്കണം. എങ്കിലേ ഗുരുദേവന്റെ പേരിലുള്ള സർവകലാശാല അർത്ഥപൂർണമാവുകയുള്ളൂ. സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്നവരുടെ താൽപ്പര്യക്കുറവാണ് ഗുരുദേവന്റെ പേരിൽ ആരംഭിച്ച ചെയറുകളുടെ പ്രവർത്തനം താളം തെറ്റാനുള്ള കാരണം. ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ അവസ്ഥ അങ്ങനെയാകരുത്. ഗുരുവിനെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ളവർ തന്നെ സർവകലാശാലയുടെ അമരത്തെത്തണം. സർവകലാശാലയുടെ തലപ്പത്ത് വരുന്നവർ ഗുരുവിനെ അദരപൂജ ചെയ്യുന്നവരാകരുത്, ഗുരുവിനെ ഹൃദയപൂജ ചെയ്യുന്നവർ തന്നെയാകണം. എങ്കിലേ ഗുരുദേവ ദർശനത്തിന്റെ അകംപൊരുൾ തേടിയുള്ള തീർത്ഥാടന കേന്ദ്രമായി കൂടി സർവകലാശാല മാറുകയുള്ളൂ. ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ സർക്കാർ കൂടുതൽ ജാഗ്രത കാട്ടണം. അല്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. ഗുരുദേവൻ സാമൂഹ്യ നീതിയാണ് ആവശ്യപ്പെട്ടത്. ഭേദങ്ങളില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന കാലമായിരുന്നു ഗുരുവിന്റെ സ്വപ്നം. സംവരണാട്ടിമറിയടക്കം അതിന് വിരുദ്ധമായ പല നീക്കങ്ങളും സമീപകാലത്ത് ഉണ്ടാകുന്നു. ഗുരുവിനെ ഓർമ്മകളിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നു. ഇതിനിടയിൽ ഏറെ ആനന്ദിപ്പിക്കുന്നതാണ് തലസ്ഥാനത്ത് ഗുരുദേവന്റെ പ്രതിമ ഉയർന്നത്. ഇപ്പോൾ ഗുരുദേവന്റെ പേരിൽ സർവകലാശാല നിലവിൽ വരുന്നതും ഗുരുദേവൻ ഒരു സന്ദേശമാണ്. ആ സന്ദേശം വിശ്വമാകെ പടരണം. ലോക സമാധാനത്തിന്റെ ശാന്തി മന്ത്രമാണ് ഗുരുദേവ ദർശനം. അത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകരുന്ന കേന്ദ്രമായി ഓപ്പൺ സർവകലാശാല മാറണം. ബിരുദ ബിരുദാനന്തര തലങ്ങളിൽ ഗുരുദേവൻ ഒരു സിലബസായി മാറണം. ഗുരു ഇനിയും വ്യാഖ്യാനിക്കപ്പെടണം, ആഴത്തിൽ വിലയിരുത്തപ്പെടണം. അതിന് ഗുരുവിന് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവർ തന്നെ അമരത്തുണ്ടാകണം. അല്ലെങ്കിൽ ശ്രീനാരായണ സന്ദേശ പ്രചാരണത്തിൽ അവർ വെള്ളം കലക്കും. ഇങ്ങനെ പല അനുഭവങ്ങളും ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഗുരുദേവ ദർശനത്തിന്റെ ആഴത്തിലുള്ള പഠനമാണ് സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ആവശ്യം. അതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ സമുദായത്തോടും സമൂഹത്തോടുമുള്ള ചതിയുടെ അടയാളമായി നാളെ ഓപ്പൺ സർവകലാശാല മാറും. ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനം ജാതിയായിരുന്നെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടാതെ കാലങ്ങളോളം നിലനിർത്തിയത് അവർണന് അക്ഷരം നിഷേധിച്ചാണ്. അറിവില്ലായ്മയാണ് അടിമത്തത്തിന്റെ കാരണമെന്ന് ഗുരു തിരിച്ചറിഞ്ഞു. അവർണന് അക്ഷരം പകർന്നു നൽകിയാണ് ഗുരു ചാതുർവർണ്ണയത്തെ അട്ടിമറിച്ചത്. സാർവത്രിക വിദ്യാഭ്യാസത്തിലൂടെയാണ് കേരളത്തിൽ സാമൂഹ്യ മാറ്റമുണ്ടായത്. സ്വാതന്ത്ര്യം ലഭിച്ച് 10 കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ നീതി ലഭ്യമായിട്ടില്ല. വിദ്യാഭ്യാസ മേഖല ഒന്നാകെ ചില ജാതിമത സവർണ ശക്തികൾ ഹൈജാക്ക് ചെയ്ത് കീശയിൽ വെച്ചിരിക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ഇവർ രാഷ്ട്രീയ പാർട്ടികളെ വരുതിയിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ അധികാരം നിലനിർത്താനായി സംഘടിത മതശക്തികളുടെ ചൊൽപ്പടിക്കാരായി മാറുന്നു. അപ്പോൾ ഭൂരിപക്ഷത്തിന് അവകാശം നിഷേധിക്കപ്പെടുന്നു. ഇതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളുള്ളത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ടവരാണ് ഇവിടുത്തെ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അടിച്ചമർത്തൽ പരിഹരിക്കാനുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത് അവകാശമാണ്. പക്ഷേ അതുണ്ടാകുന്നില്ല. ഉള്ള സംവരണത്തിൽ പോലും വെള്ളം ചേർത്ത് അധികാരം നിലനിർത്താൻ ശ്രമിക്കുകയാണ്. തെങ്ങിനും കവുങ്ങിനും ഒരുപോലെ തളപ്പ് കിട്ടരുത്. കവുങ്ങിന്റെ തളപ്പുമായി ചെന്നാൽ തെങ്ങിൽ കയറാനാകില്ല. കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി വേർപെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് എസ് എൻ ട്രസ്റ്റിനാണ്. ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിൽ നിന്ന് ഇല്ലാതായ പ്രീ ഡിഗ്രി സീറ്റിന് ആനുപാതികമായി ഹയർ സെക്കൻഡറി സീറ്റുകൾ കോളേജുകളിൽ ലഭിച്ചില്ല. പക്ഷേ നഷ്ടമായ പ്രീ ഡിഗ്രി സീറ്റിന്റെ ഇരട്ടിയിലേറെ ഹയർ സെക്കൻഡറി സീറ്റുകൾ മറ്റു ചില സമുദായങ്ങൾക്ക് അനുവദിച്ചു. ഹയർ സെക്കൻഡറി നിലവിൽ വന്ന വർഷങ്ങൾ പിന്നിട്ടിട്ടും അന്നുണ്ടായ നീതി നിഷേധം പൂർണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സമാനമായ അവസ്ഥയാണ്. എസ് എൻ ട്രസ്റ്റിന്റെ 3 കോളേജുകൾ മറ്റ് മാനേജ്മെന്റുകളുടെ 1 കോളേജിന് തുല്യമെന്ന അവസ്ഥയാണിപ്പോൾ. പേരിന് കോളേജുകളുണ്ട്, പക്ഷേ മറ്റ് മാനേജ്മെന്റുകളുടെ കോളേജുകളിലുള്ളതിന്റെ 3-ൽ 1 കോഴ്സുകളെ നമ്മുടെ കോളേജുകളിലുള്ളൂ. എസ് എൻ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 20% സാമുദായിക സംവരണമുണ്ട്. കോഴ്സുകളും സീറ്റുകളും കുറയുമ്പോൾ വലിയൊരു വിഭാഗത്തിന് സാമുദായിക സംവരണത്തിലൂടെയുള്ള പഠനാവസരവും നിഷേധിക്കപ്പെടുന്നു. അധ്യാപക അനധ്യാപക നിയമനത്തിലും സമാന അവസ്ഥയാണ്. പല എയ്ഡഡ് കോളേജുകളിലും അധ്യാപകർക്ക് ശമ്പളം മാനേജ്മെന്റ് നൽകേണ്ട അവസ്ഥയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ആനുകൂല്യങ്ങൾ തുല്യമായി പങ്കുവയ്ക്കപ്പെടുന്നില്ല. ഈ നീതികേട് ഇടത് സർക്കാർ തിരുത്തുമെന്നാണ് പ്രതീക്ഷ. ഭരണകൂടം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തരാകണം. ജനസംഖ്യാനുപാതികമായി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറാകണം. ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കുന്നത് നീതികേടാണ്. ഇത് പഴയ കാലത്തേക്കുള്ള മടങ്ങിപ്പോക്കാണ്.